ഔസേപ്പച്ചൻ പുതുമന എഴുതുന്ന ലേഖനം സുവിശേഷം പറയുന്ന ബാറുടമ. സമയം വൈകിട്ട് 4 മണിയായി കാണും. 1989 ഡിസംബർ മാസം. എനിക്ക് പെട്ടെന്ന് കടുത്ത വയറുവേദന തുടങ്ങി. അസഹനീയമായ വേദന കാരണം എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. കാറുണ്ടെങ്കിലും അതെടുത്തു പോകാൻ വയ്യാത്തതുകൊണ്ട് എങ്ങനെയോ ഒരു ഓട്ടോ വിളിച്ച് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോയി. ഒന്ന് വേഗം പോ എന്ന് ഓട്ടോ ഡ്രൈവറോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് ഡോക്ടർ ബേബി ജോൺ നടത്തുന്ന ആശുപത്രിയാണത്. ഡോക്ടർ ബേബി എന്റെ സുഹൃത്തുമാണ്. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, കിഡ്നി സ്റ്റോൺ ആണ്. അതാണ് ഇത്രയും വേദന. അന്താളിച്ചു നിന്ന് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സാരമില്ല, 4 ദിവസത്തെ മരുന്ന് കൊണ്ട് ശരിയാകുന്നതേയുള്ളൂ. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു, മരുന്നുകൾ നൽകി തുടങ്ങി. പക്ഷേ വേദന കുറയാൻ അല്പസമയമെങ്കിലും എടുക്കുമല്ലോ. അതിനാൽ അസ്വസ്ഥതയും വേദനയും സഹിച്ച് ജനലഴികളിൽ പിടിച്ച് ആയാസപ്പെട്ട് ചിന്തയിലാണ്ട് നിൽക്കുകയാണ് ഞാൻ. 4 ദിവസം പോയിട്ട് 4 മിനിറ്റ് പോലും ആ വേദന താങ്ങാൻ കഴിയില്ലെന്ന് തോന്നി. ആശുപത്രിയുടെ 4-ാം നിലയിലുള്ള മുറിയിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചാലോ എന്ന ചിന്ത പെട്ടെന്ന് എന്റെ മനസ്സിൽ നിറഞ്ഞു. ഈ അസുഖം അത്ര മാരകമൊന്നുമല്ല എന്നറിയാം, പക്ഷേ മരിക്കണമെന്ന തോന്നൽ. അങ്ങനെ താഴേക്ക് ചാടാൻ മുറിയിൽ തനിയാകുന്നതിനായി തക്കം പാർത്ത് നിൽക്കുകയാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. എപ്പോഴും ഓരോ കാരണങ്ങൾ കൊണ്ട് മുറിയിൽ ആരെങ്കിലും കാണും. നഴ്സുമാർ, പരിചയമുള്ളവർ, അങ്ങനെ ആരെങ്കിലും. സമയം കടന്നുപോയി. കട്ടിലിൽ കിടന്ന ഞാൻ മയക്കത്തിലേക്ക് നീങ്ങി. 12 മണിക്കകം ഗാഢമായ ഉറക്കമായി. പിറ്റേന്ന് 6 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പോഴേക്കും വേദന മാറിയിരുന്നു. ആത്മഹത്യാ ചിന്തയും പോയി. അതോടെ മനസ്സിൽ ചില വീണ്ടു വിചാരങ്ങൾ. രാവും പകലുമില്ലാതെ മദ്യവ്യവസായത്തിലൂടെ ലഭിക്കുന്ന പണത്തിന് പിന്നാലെയോടും എനിക്ക് വയറുവേദനയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ലോ. ആത്മഹത്യയിലേക്ക് വീഴാതെ സംരക്ഷിച്ചത് ദൈവം തന്നെയല്ലേ? എന്റെ നന്മ ആഗ്രഹിച്ച കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിറഞ്ഞു. ഗവൺമെന്റ് സിവിൽ സർജനായ ഈ ചാച്ചൻ, ഭക്തയും വീട്ടമ്മയുമായ അമ്മച്ചി, മികച്ച നിലയിൽ പഠിച്ചവരും സന്യാസ ജീവിതത്തിലേക്ക് കടന്നവരും ഉൾപ്പെടെയുള്ള 11 സഹോദരങ്ങൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യ, എന്നിട്ടും എനിക്ക് കാലിടറിയല്ലോ. ബിരുദ പഠനം കഴിഞ്ഞ് കാസർഗോഡ് വന്നതും ബിസിനസ്സിലും കൃഷിയിലും വ്യാപൃതനായതും സാവധാനം പണത്തോടുള്ള താല്പര്യത്താൽ 1985 മദ്യവ്യവസായം ആരംഭിച്ചതുമെല്ലാം മനസ്സിൽ തെളിഞ്ഞു. ഒടുവിലായി കഴിഞ്ഞ വർഷം ആരംഭിച്ച കാവേരി ബാർ ഇനി ഈ പോക്ക് അപകടമാണെന്ന് മനസ്സ് മന്ത്രിച്ചു. ആശുപത്രിയിൽ നിന്നും മടങ്ങിയിട്ടും ഉറക്കമില്ലാത്ത രാവുകൾ. നാളുകളായി പ്രിയപ്പെട്ടവർ പറയാറുള്ളതനുസരിക്കാൻ തീരുമാനിച്ചു. ഡിസംബർ 3-ാം ആഴ്ചയിൽ പാലായ്ക്കടുത്തുള്ള താബോർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനായി പോയി. എന്നോടൊപ്പം ഇച്ചാച്ചനും അമ്മച്ചിയും ധ്യാനത്തിന് വന്നു. 5 ദിവസത്തെ ധ്യാനമാണ്. 1.5 ദിവസവും അരോചകമായി തോന്നി. തുടർന്ന് ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ ക്ലാസ് എടുക്കാനെത്തി. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന യെശയ്യ 49:15 വചനം ഉദ്ധരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ക്ലാസ്. ദൈവം ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിച്ച സമയങ്ങൾ ഓർത്തെടുക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. കൗതുകം തോന്നിയ ഒരു ടോർച്ച് സ്വന്തമാക്കി. അതുപയോഗിച്ച് നടന്ന രാത്രിയെക്കുറിച്ച് ഞാൻ ഓർത്തു. ആ ടോർച്ച് നിമിത്തം പാമ്പുകടിയേൽക്കാതെ രക്ഷപ്പെട്ട സംഭവത്തെ ഭാഗ്യമെന്നാണ് ഞാൻ വിളിച്ചത്. ദൈവപരിപാലനയെന്ന് മനസ്സിലാക്കിയില്ല. പക്ഷേ അന്നത്തെ പാപാവസ്ഥയിൽ മരണത്തിലൂടെ നിത്യനാശത്തിലേക്ക് പോകാതെ കർത്താവ് കാക്കുകയായിരുന്നു എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ദൈവ പ്രമാണങ്ങളെക്കുറിച്ച് കേട്ടു. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ വേദനിപ്പിച്ചവരോട് മനസ്സാ മാപ്പ് ചോദിച്ചും എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചും നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിച്ചു. ദൈവവചനത്തെക്കുറിച്ച് മനസ്സിലാക്കി. ആത്മാവിൽ സന്തോഷം കണ്ടെത്താൻ ദൈവവചനങ്ങൾ കൂട്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു. ധ്യാനത്തിന്റെ 2-ാം ദിവസം രാത്രി കൗൺസിലിംഗിനായി ഫാദർ ജെയിംസ് പഞ്ഞാക്കലിന്റെ അരികിൽ പോയി. പരിചയപ്പെട്ട് താമസിയാതെ തന്നെ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അച്ഛന്റെ ചോദ്യം, ഔസേപ്പച്ചൻ എന്താണ് ജോലി? ബാറു നടത്തുന്നു എന്ന് പറയാൻ മടി. അതിനാൽ ഞാൻ പറഞ്ഞു, കാസർഗോഡ് ഒരു ഹോട്ടലും ലോഡ്ജും നടത്തുകയാണ്. അതങ്ങോട്ട് മുഴുവനായി വിശ്വസിക്കാൻ അച്ഛന് സാധിക്കാത്തതുപോലെ വീണ്ടും ചോദിച്ചു, വേറെ എന്തെങ്കിലും വരുമാനമാർഗമുണ്ടോ? ദർശനപരമുള്ള ആളല്ലേ, എല്ലാം മനസ്സിലായി കാണുമോ എന്ന ഭയത്തോടെ ഞാൻ ബാറിന്റെ കാര്യം തുറന്നു പറഞ്ഞു. അത് കേട്ടതേ അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ഈശോയെ, അങ്ങ് കുരിശിൽ മരിച്ചത് ഈ മകനു വേണ്ടി കൂടിയാണല്ലോ. അങ്ങ് ഈ മകന് പാപബോധം കൊടുക്കണമേ. ബാർ അടച്ചുപൂട്ടാനുള്ള കൃപ കൊടുക്കണം. തുടർന്ന് കുറേ നേരം സ്തുതിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം ബൈബിള് തുറന്ന് വചനമെടുത്തു. മർക്കോസ് 9:42 ലഭിച്ചത്. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. വചനത്തിന്റെ വെളിച്ചത്തിൽ ബാർ അടച്ചേ തീരൂ എന്ന മട്ടിൽ അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി. മദ്യവ്യവസായം ഒരു വലിയ പാപമാണ്. 10,000 നിരാശയിലേക്കും കുടുംബ തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ഈ പാപത്തിന്റെ ഭാരം ഔസേപ്പച്ചൻ ഇനി ചുമക്കരുത്. ബാറിൽ നിന്നുള്ള വരുമാനത്തെ കേന്ദ്രീകരിച്ചാണ് ജീവിതം മുഴുവൻ ഓടുന്നത്. വീട് പണിയുന്നതിനെ കുറ്റിയടിച്ചു കഴിഞ്ഞു. ലക്ഷങ്ങൾ ഉടനെ തന്നെ കൊടുത്തു തീർക്കാനുമുണ്ട്. ഞാൻ എന്റെ ന്യായങ്ങൾ നിരത്തി. ആ വിഷമതകളൊന്നും അച്ഛനെ ലൈവ് വരുത്തിയില്ല. തുടർന്ന് നിയമപരമായി ലൈസൻസോടെയാണ് ബാർ നടത്തുന്നതെന്നും വ്യാജമദ്യം വിൽക്കുന്നില്ലെന്നും ഞാൻ ന്യായീകരിച്ചു. കർക്കശമായ മറുപടിയാണ് വന്ന ലോക നിയമങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ലോകത്തിന്റെ വഴിക്ക് തന്നെ പോകാം. പ്രശ്നങ്ങളുമായി ദൈവത്തിന്റെ പക്കൽ അണയേണ്ടതില്ലല്ലോ. വീണ്ടും മുഖം രക്ഷിക്കാനായി ഞാൻ പറഞ്ഞു, അച്ഛാ, ഈ ബാർ കാസർഗോഡാണ്. അവിടെയാണെങ്കിൽ മദ്യപിക്കാൻ എത്തുന്നത് മുഴുവൻ മറ്റു മതസ്ഥരാണ്, ക്രിസ്ത്യാനികളല്ല. പിന്നെന്താ കുഴപ്പം? അത് കേട്ട് അച്ഛൻ ക്ഷോഭിച്ചു, നീ അങ്ങനെയാണ് കരുതിയത്? എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. ആരുടെയും നാശത്തിന് നീ കാരണമാകരുത്. ഞാൻ വീണ്ടും ചിന്തിച്ചു, മകളെ കെട്ടിക്കാനില്ലേ, വീട് പണിയണ്ടേ, സമൂഹത്തിൽ അംഗീകാരം വേണ്ടേ എന്നെല്ലാമുള്ള ഒരു പ്രലോഭന സ്വരമാണ് അപ്പോൾ കേട്ടത്. ആശയക്കുഴപ്പത്തിലായി ഞാൻ പറഞ്ഞു, ബാർ അടയ്ക്കാനൊന്നും പോകുന്നില്ല, എനിക്കും ജീവിക്കണം. എന്റെ സംഘർഷം മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, ഇപ്പോൾ പോയി കിടന്നുറങ്ങ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇവിടുത്തെ ചാപ്പലിൽ പോയി ക്രൂശിതനായ യേശുവിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുക. അവിടുന്ന് നിനക്ക് ബോധ്യങ്ങൾ തരും. അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയ ഞാൻ രാവിലെ 5 മണിക്ക് ഉറക്കം തെളിഞ്ഞെങ്കിലും എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചില്ല. പിന്നീട് എഴുന്നേറ്റപ്പോൾ പശ്ചാത്താപം തോന്നി. കയ്യിൽ കെട്ടിയിരുന്ന നല്ല റാഡോ 5 മണിക്ക് നിന്നുപോയതും എന്നെ ചിന്തിപ്പിച്ചു. എന്നാൽ പശ്ചാത്തപിച്ചപ്പോൾ മുതൽ വാച്ച് വീണ്ടും ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങി. തുടർന്ന് അന്ന് ധ്യാനത്തിന്റെ 3-ാം ദിവസം മാനസാന്തര അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ മനസ്സിൽ നിറഞ്ഞു. ആത്മാഭിഷേകത്തിന്റെ ലഹരിയെക്കുറിച്ച് മനസ്സിലായി. ഒടുവിൽ മദ്യപാനത്തിൽ നിന്നും പിന്തിരിയാനും ബാർ അടയ്ക്കാനുമുള്ള ഉറച്ച തീരുമാനമെടുത്തു. അതോടെ കാര്യങ്ങളെല്ലാം മാറിമറിയുകയായിരുന്നു. പോലീസും രാഷ്ട്രീയക്കാരും സുഹൃത്തുക്കളും വരെ എതിരായി. ഭീഷണികൾ പോലും വന്നു. എന്നാൽ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നിലേക്കില്ല എന്ന് ഞാനും ഉറപ്പിച്ചു. ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലം തന്നു. എതിർത്തു നിന്നിരുന്ന ചില തൊഴിലാളി നേതാക്കൾ അനുനയത്തിലായി. തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകി തിരികെ വിടാൻ തീരുമാനവുമായി. അങ്ങനെ 1989 തുടങ്ങിയ ബാർ 90 മാർച്ച് 31 പൂട്ടിയതോടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ്. എന്നിലെ മാറ്റം സുഹൃത്തുക്കൾ ഉൾപ്പെടെ മറ്റു ചിലരുടെയും മാനസാന്തരത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. പിന്നീട് വചനം പ്രഘോഷിക്കാനുള്ള കൃപ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. തെരുവിൽ സുവിശേഷം പറയാനും കൃപ നൽകി. പലയിടത്തും എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കാറുമുണ്ട്. ദൈവത്തോടൊത്തുള്ള ജീവിതം എത്രയോ അർത്ഥപൂർണമാണെന്ന് ഇന്ന് ഞാൻ നന്നായി അറിയുന്നു. മദ്യലോകത്തേക്കാൾ ലഹരി ആത്മാവ് നമുക്ക് തരും.